പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടം ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കൺഫ്യൂഷൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല പല കാര്യങ്ങളിലും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കാര്യം എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചു പിടിച്ച് വരുമ്പം അടുത്ത കാര്യം ദേ പോയി. കാരണം നാം ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇൻഫർമേഷന്റെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. പണ്ടത്തെ കാലം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഇൻഫർമേഷൻ ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ ഇത്രമാത്രം ഇൻഫർമേഷൻ ഞങ്ങളുടെ ഒരുമിച്ച് വന്ന് ജാമായിരിക്കുന്ന ബ്രെയിൻസ് ആണ് കൂടുതലും. നിങ്ങൾക്കറിയാം ഈ ട്രാഫിക്, ഒത്തിരി വാഹനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒത്തിരി പേര് ആത്മീയമായിട്ടും ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അതിൻ്റെ കാര്യം ഒത്തിരി കാര്യങ്ങൾ കേൾക്കുക. ഒരാൾ പറയുന്നു കർത്താവ് വരുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഓക്കെ, ഏകദേശം ഒരുങ്ങാനായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചു വരുമ്പോഴാണ് അപ്പുറത്തെ അടുത്താൾ പറഞ്ഞു സ്പിരിച്വൽ വാർഫെയർ പോരാടണം. അങ്ങനെ സ്പിരിച്വൽ വാർഫെയറിലൊക്കെ ഏകദേശം ഒന്ന് പോരാടി വരുമ്പോഴാണ് ഉടനെ വേറെ ചില കാര്യങ്ങൾ കേൾക്കുന്നത്. എല്ലാം കൂടെ കേട്ട് മൊത്തത്തിൽ അങ്ങ് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഈ ടി വിയിൽ ഒത്തിരി പ്രോഗ്രാമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ചാനൽ, 24 hours ചാനൽ ഇങ്ങനെയുണ്ട്. ലോകത്തുള്ള സകല പ്രസംഗികരും അതിൻ്റെ അകത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് കേൾക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്താൾ പറയുന്നത്. അത് കഴിയുമ്പം അടുത്താൾ പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ട് ആരെങ്കിലും കൺഫ്യൂഷനായിരിക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതം ഒത്തിരി സിമ്പിളാണ്. നമ്മളത് കോംപ്ലിക്കേറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഞാൻ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, യോഹന്നാൻ വളരെ സിമ്പിളായിട്ട് ചില പറയുന്ന ചില കാര്യങ്ങൾ. 1 John 2:12-14, 1 John 2:12-14.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോഹിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു.
യോഹന്നാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഐ ഹാവ് റിട്ടൺ ടു യു, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. എന്താ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം? എന്താ, 3 കാറ്റഗറി ആൾക്കാരോട് യോഹന്നാൻ സംസാരിക്കുക. 1 കുഞ്ഞുങ്ങൾ, 2 ബാല്യക്കാർ, 3 പിതാക്കന്മാർ. ചിൽഡ്രൻ, യങ് മെൻ ആൻഡ് ദ ഫാദേഴ്സ്. അപ്പോൾ സഭയിൽ, ഇൻ ദ ചേർച്ച് ദർ ആർ 3 കാറ്റഗറീസ്. 1 ഈസ് ചിൽഡ്രൻ, 2 ഈസ് യങ് മെൻ, ആൻഡ് ദ 3rd ഈസ് ഫാദേഴ്സ്. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് സാധാരണഗതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ന്. അതായത് കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. പക്ഷെ യോഹന്നാൻ അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ദിസ് ഈസ് എ സ്പിരിച്വൽ ക്ലാസിഫിക്കേഷൻ. സ്പിരിച്വൽ ലെവൽ അനുസരിച്ചാണ് യോഹന്നാൻ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ലെവൽ ചിൽഡ്രൻ. സ്പിരിച്വാലിറ്റിയുടെ രണ്ടാമത്തെ ലെവൽ യങ് മെൻ. അതിൻ്റെ 3rd ലെവൽ ഫാദേഴ്സ്. ആത്മീയമായിട്ടുള്ള ശൈശവത്വം, ആത്മീയമായിട്ടുള്ള ബാല്യം, ആത്മീയമായിട്ടുള്ള പിതൃത്വം, ഇതിനെക്കുറിച്ച് യോഹന്നാൻ സംസാരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ ഹൃദയത്തെ അതങ്ങ് കംഫർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ. ഞാൻ പ്രത്യേകിച്ചത് ഈ ഒരു പോർഷൻ പറയാൻ കാര്യം, ഇന്നലെ 7 കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റു. ഓക്കെ, അപ്പം ഞാൻ അവരെ അങ്ങ് കുഞ്ഞുങ്ങളായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. പ്രായമുള്ളവരൊക്കെ, ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ സ്പിരിച്വലി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ?
നമ്മൾ സ്പിരിച്വലി കുഞ്ഞുങ്ങളാണെന്ന് ഒന്ന് അക്നോളജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ യൂഷ്വലി ഒരു ടേം പറയും, ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാവുള്ളൂ. ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാം അവരുടെ കുഴപ്പം? അവര് ആത്മീയത്തിന്റെ ബാലപാഠം അഭ്യസിക്കാതെ, സ്പിരിച്വാലിറ്റിയുടെ ഫസ്റ്റ് ലെസൺ മനസ്സിലാക്കാതെ അതിന്റെ നെക്സ്റ്റ് ലെസണിലേക്ക് ആൾക്കാർ പോവുക. ഞാൻ ഒരിക്കലും ഓർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, ഞാൻ കോളേജിൽ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് വിക്ടറി ഓവർ സിൻ, എങ്ങനെ പാപത്തെ ജയിക്കാം. സുവിശേഷം പറയുന്ന മനസ്സിലായില്ല അല്ലേ? കാരണം നമ്മളും പലപ്പോഴും നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആദ്യം അതാ പറയുന്നത്. ആദ്യം കാണുന്ന ഒരാളോട് നിങ്ങൾ പറയുന്നത് എങ്ങനെ കോപത്തെ ജയിക്കാമെന്നുള്ളതാണോ? Then you are wrong. ആദ്യത്തെ ആത്മീയത്തിന്റെ ബാലപാഠം, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ യോഹന്നാൻ പറയുകയാണ്, Children, because your sins have been forgiven, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ആദ്യം, this is the first step of spirituality. എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് പാപക്ഷമയുടെ സുവിശേഷമാ, അല്ലാത്തൊന്നും സുവിശേഷമല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരിക്കാനാണെന്ന്, പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു കുരിശിൽ മരിച്ചെന്ന്, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമത്തിൽ പാപമോചനം ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ദ ഗോസ്പൽ. ദോസ് ഹു ബിലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദേ വിൽ ഹാവ് ദ ഫോർഗിവ്നെസ് ഓഫ് ദയർ സിൻസ്. ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിന്ന് അല്ലാതെ മുൻപോട്ടൊരു പോക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ് സഭയിലേക്ക് വരണമെന്ന് പറയുന്നല്ല സുവിശേഷം. നോ, റിപ്പീറ്റ് ചെയ്യണോ? എഴുതി വെച്ച പ്രാർത്ഥനയിൽ നിന്ന് എഴുതി വെക്കാത്ത പ്രാർത്ഥനയിലേക്ക് വരുന്നതാണ് സുവിശേഷമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതല്ല സുവിശേഷം. കത്തോലിക്ക സഭയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ തെറ്റൊന്നുമില്ലാത്തൊരു സഭ എന്ന് പറയുന്നല്ല സുവിശേഷം. ഇപ്പൊ കൂടുതൽ കൺഫ്യൂഷൻ ആയല്ലേ? കാരണം എന്നറിയോ, സുവിശേഷം ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടേ കൺഫ്യൂഷൻ വരുന്നത്. അത് രണ്ടാമത്തെ കാര്യമാ, അത് അടുത്ത കാര്യമാ. പക്ഷെ ആദ്യം ഒരാളെ കാണുമ്പോൾ ഈ സുവിശേഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയോ? യുവാഞ്ചലിയോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുഡ് ന്യൂസ്, നല്ല വർത്തമാനം എന്നാ പറയുന്നത്. നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, സുവിശേഷം. എന്താ ഈ ഗുഡ് ന്യൂസ്? എന്താ ഗുഡ് ന്യൂസ്? കുറച്ചും കൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാം. ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ, ഇല്ലേ? പറയാറില്ലേ? എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആകെപ്പാടൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നാണ്. ഒരാൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ സാധാരണ പറയും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇത് തന്നെ എവിടെയും വീണ്ടും ജനനം നടക്കാൻ പോവുക, അതായി ഗുഡ് ന്യൂസ്. നമുക്കതൊരു ഗുഡ് ന്യൂസ് ആയിട്ട് ഇന്നുവരെ ഒന്നും തോന്നിയിട്ടില്ല. മറ്റേതെന്തോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് കൊണ്ടുനടക്കുന്നത്, അതിനേക്കാളും ആയിരം ഇരട്ടി വലിയൊരു ഗുഡ് ന്യൂസാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്താണത്? വീണ്ടും ജനനം. എങ്ങനെ വീണ്ടും ജനിക്കുന്നേ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് വീണ്ടും ജനിക്കുന്നേ. സുവിശേഷം പ്രസംഗിക്കാതെ വീണ്ടും ജനിക്കത്തില്ല. കുറെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ആരും വീണ്ടും ജനിക്കത്തില്ല. അവർ ഇത്ര മനസ്സിലാക്കും, അത് തെറ്റ്, ഇത് ശരി, ഇത് ശരി, അത് തെറ്റ്. നോ, നിങ്ങൾക്കറിയാം ഒരു സത്യം എന്താണെന്ന്? അനേകർക്കും അറിയാം തെറ്റും ശരിയൊക്കെ എന്താണെന്ന്. പക്ഷേ അവർക്കറിയാൻ വയ്യാത്ത ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? സുവിശേഷം അറിയത്തില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്നാ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. എന്താ? ദൈവം ആ കാലുകളെ നോക്കിയിട്ട്, സുവിശേഷവുമായി പോകുന്ന ഒരാളുടെ കാലുകളെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഓ എത്ര മനോഹരമാ. പൊടി പറ്റിയ ഒരുപക്ഷെ കല്ലുകൊണ്ട് മുറിഞ്ഞ ആ കാലുകളെ നോക്കിയിട്ട് കർത്താവ് പറയാ, അതൊത്തിരി മനോഹരമാ കർത്താവിന്റെ ദൃഷ്ടിയിൽ. കാരണം എന്താണെന്നറിയാമോ? അത് ശരിതെറ്റുകളെ കുറിച്ചുള്ള ഒരു പറച്ചിലല്ല, മറിച്ച് ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ചതിന്റെ സദ്വർത്തമാനമാണ്. That is the gospel. That is the gospel. That is the power of the gospel unto salvation. സുവിശേഷത്തിന്റെ ശക്തി അതാ. നിങ്ങൾ ശരിതെറ്റുകൾ പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെടത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ പറയേണ്ടത് സുവിശേഷമോ? എന്താ സുവിശേഷം? സ്വർഗത്തിന്റെ ആരാധ്യനായവൻ, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ്, ദൈവത്തോടുള്ള സമാനത വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ച് ക്രൂശിൽ മരിച്ച്. എന്തിനാ? അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 13 അധ്യായം, ആക്സ് ചാപ്റ്റർ 38 to 40.
ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞു കൊൾവീൻ. ആകയാൽ ഹേ നിന്നക്കാരെ, നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിചാരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ.
ഓ, കണ്ടോ, ഇവിടെ അപ്പോസ്തലന്മാർ സുവിശേഷം പറയുമ്പോൾ കർത്താവിന്റെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് പറയാണ്, ഐ ആം അക്കംപ്ലിഷിംഗ് എ വർക്ക് ഇൻ യുവർ ഡേയ്സ്, എ വർക്ക് വിച്ച് യു വിൽ നെവർ ബിലീവ് ദോ സമ്മൺ ഷുഡ് ഡിസ്ക്രൈബ് ഇറ്റ് ടു യു. ഒരു ആശ്ചര്യകരമായൊരു കാര്യം ഞങ്ങൾ പ്രസ്താവിക്കുക. എന്താ ആശ്ചര്യകരമായൊരു കാര്യം? ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അത്ഭുതകരമായൊരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയുക. എന്താ ഈ അത്ഭുതകരമായ കാര്യം? എന്താണെന്നറിയാമോ? എന്റെ തൊട്ട് മുകളിലത്തെ വാക്യം, വേഴ്സ് 39, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. ശ്രദ്ധിക്കണേ, ഇതാരോടെ പറയുന്നേ? യഹൂദന്മാരോടെ പറയുന്നേ. യഹൂദന്മാര് ദൈവത്തോട് റൈറ്റ് ആകാൻ, ദൈവത്തോട് നിരക്കാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ അവരൊത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. യാഗങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അനുവർത്തിച്ച് അനുവർത്തിച്ച്, they have rules and regulations and sacrifices and festivals. Through that they were trying to achieve righteousness. ഈ യഹൂദന്മാർ ഇങ്ങനെ കഷ്ടപ്പെടുക എന്താണെന്നറിയാമോ? ദൈവവുമായിട്ട് എനിക്ക് എന്ത് വേണം? ഒരു നിരപ്പ് വേണം. എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സമാധാനം വേണം. ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് നിൽക്കാൻ പറ്റണം. ദൈവത്തിന്റെ അടുക്കലേക്ക് എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റണം. ദൈവവുമായിട്ട് എനിക്കൊരു സ്നേഹബന്ധം വേണം. ഐ നീഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവത്തോട് ഒരു ബന്ധം. എല്ലാവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. ഈ ബന്ധം കിട്ടാൻ ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യഹൂദന്മാര് അവര് ഫെസ്റ്റിവൽസ്, സാക്രിഫൈസസ്, പിന്നെന്താ ഒബീഡിയൻസ്, ഒത്തിരി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇവൻ ദ കാത്തലിക് ചർച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവരും ഇതുപോലെ പെരുന്നാളുകള് കാര്യങ്ങള്. കാര്യം എന്താ? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ഹിന്ദുസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗംഗയിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു, മല കയറുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിംസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ 7 നേരം എന്ത് ചെയ്യുന്നു? നിസ്കരിക്കുന്നു. അല്ല, 5 നേരം നിസ്കരിക്കുന്നു, 7 അവരുടെ ആചാരങ്ങളുണ്ട്. ഒത്തിരി മക്കയിൽ പോകുന്നു. ഈ മക്കയിൽ പോകുന്നവരും ഗംഗയിൽ പോകുന്നവരും അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ പോകുന്നവരും അവരുടെയൊക്കെ കോറിലേക്ക് നോക്കിയാൽ ഒരൊറ്റ ചിന്തയുള്ളേ, ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം, ദൈവവുമായിട്ട്. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഈ മോശ നിങ്ങൾക്ക് തന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിച്ച് കൊണ്ടിരിക്കുക, പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വരുന്നില്ല. You are not righteous with God. You don't have a right relationship with God. It's very simple. അത് ഞാൻ പറഞ്ഞത് സുവിശേഷം കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ കിടന്ന് അധ്വാനിക്കുന്നുണ്ടല്ലോ, ഇത്രയും അധ്വാനമൊന്നും വേണ്ടത്. എന്ത് ചെയ്താൽ മതി? എന്താ എഴുതി വെച്ചിരിക്കുന്നേ? വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. സുവിശേഷം യേശു കർത്താവിന്റെ കുരിശുമരണത്തിലേക്ക് നോക്കിയിട്ട് ഈ യേശു ഈ കുരിശിൽ മരിക്കുന്നത്, ഈ യേശു കുരിശിൽ മരിച്ചത് എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആ യേശുവിനെ നോക്കിയിട്ട് യേശുവേ ഞാൻ ഒരു പാപിയ കർത്താവേ, ഞാൻ നിന്നിലേക്ക് തിരിയുന്നു, എന്നോട് ക്ഷമിക്കണമേ, യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മൊമെന്റിൽ ഹൃദയത്തിലാണ് ഒരാൾ പറയുന്നതെങ്കിൽ ഇവിടെ പറയാണ് അവന്റെ നാമം മൂലം അവർക്ക് പാപമോചനം ഉണ്ട്. ഇതാ സുവിശേഷം. മല കയറണ്ട, കടലിൽ മുങ്ങണ്ട, ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യണ്ട. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ യേശുവിനെ നോക്കിയിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാ സുവിശേഷം, ഏറ്റവും വലിയ വാഗ്ദാനം. നിങ്ങൾക്കറിയാമോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒറ്റ തടസ്സമുള്ളൂ, രണ്ടാമതൊരെണ്ണമില്ല. ദാറ്റ് ഇസ് ഓൺലി വൺ തിങ് വിച്ച് സെപ്പറേറ്റ്സ് യു ആൻഡ് ഗോഡ്. എന്താ അത്? പാപം. വേറെ ഒരു തടസ്സവും ഇല്ലെന്നേ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തൊരു കാര്യം പാപമാ. പക്ഷേ യേശു ക്രിസ്തു പാപം ഏറ്റെടുത്തത് കൊണ്ട് ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കുന്നു. അതാ അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം. നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായോ എന്ന് എനിക്ക് ചില സമയം സംശയം തോന്നും. എന്തുകൊണ്ടെന്നറിയാമോ? ആ ഒരു ജോയ് കാണാത്തത് കൊണ്ടാ. എന്താ ജോയ്? എന്റെ പാപം മുഴുവൻ ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാനും ദൈവവും തമ്മിൽ ഇപ്പൊ എന്തില്ല. There is no separation. I and my God, we are one. ഈ ഒത്തിരി ആൾക്കാർ തർപ്പിച്ചങ്ങ് പറയത്തില്ല. എന്താണെന്നറിയാമോ? എന്താ പറയാത്തേ? നമുക്കൊരു സംശയവാ, ഇവർ നാളെ പാപം ചെയ്താലോ? ഞാൻ പറഞ്ഞ സാധനങ്ങളെ സുവിശേഷം പറയുമ്പോൾ ഇതങ്ങ് തറപ്പിച്ചു പറയണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമാ. പക്ഷേ എബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 10:17.
അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്നറിയി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല.
പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല. മാത്രമല്ല എന്താണ്? I will not remember their sins and lawless deeds anymore. ദൈവം പറയുക, ഞാൻ ഇനി നിങ്ങളുടെ പാപങ്ങൾ എന്തു ചെയ്യത്തില്ല ഓർക്കത്തില്ല. എന്തൊരു പ്രോമിസ് അല്ലേ? സ്വരങ്ങൾ ഇതൊന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. നമുക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതിന് കാര്യം എന്നറിയോ? നമ്മൾ അതാ ഞാൻ പറഞ്ഞു, ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ കാല് നീട്ടും. നമ്മൾ ചിന്തിക്കുന്നത് നാളെ ഇനി പാപം ചെയ്താൽ ഓർക്കുമോ? നാളെ ഒരു പ്രശ്നം ഉണ്ടായി എന്തായി തീരും? എന്ത് ഗ്യാരണ്ടിയാ ഉള്ളേ? ഇല്ലേ, ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ പോരെ. ഗ്യാരണ്ടി എന്താന്ന് പറയാം, അടുത്ത ഗ്യാരണ്ടിയുടെ കാര്യം ഞാൻ പറയാൻ പോവാ. അപ്പൊ ആദ്യം ഇതിലങ്ങ് ഉറപ്പിക്ക. ഏതിലുറപ്പിക്കണം? എന്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ദൈവം അതിനി എന്തു ചെയ്യത്തില്ല, ഓർക്കത്തില്ലെന്ന്. ഫിനിഷ്ഡ്. ഓർക്കത്തില്ല. ഒരു പാട്ടുണ്ട്, അറിയാവുന്ന രണ്ടു കൂടെ ചേർന്ന് പാടണം. പാട്ടിന് ചില ഈരടികൾ എന്ന് പാടാം. ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല, ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞു പോലെ പാപങ്ങൾ, കാർമേഘം പോലെ എൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി, സർവം ശുദ്ധമാക്കി. ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല, ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞു പോലെ പാപങ്ങൾ, കാർമേഘം പോലെ എൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി, സർവം ശുദ്ധമാക്കി രക്ഷകനായി ഞാൻ ചരയണഞ്ഞു രക്ഷിപ്പാനായൻ കരങ്ങൾ നീട്ടി രക്ഷകനായി ഞാൻ ചരയണഞ്ഞു രക്ഷിപ്പാനായൻ കരങ്ങൾ നീട്ടി മാരകമുള്ളിൻ ഇടയിൽ നിന്നും കോരിയെടുത്തു എൻ തോളിലെടുത്തു തോളിലെടുത്തു ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞു പോലെ പാപങ്ങൾ കാർമേഘം പോലെ എൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി സർവം ശുദ്ധമാക്കി.
പ്രൈസ് ദി ലോർഡ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയി പാട്ടൊക്കെ. പാപമോചനത്തിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞ് ആരോ എഴുതിയതാ.
കംപ്ലീറ്റ്. ഒരു പാപത്തിന്റെ ബാലൻസ് പോലുമില്ല. കംപ്ലീറ്റ്. ടെറ്റലസ്റ്റായി, നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയുള്ളതെല്ലാം കുരിശിൽ നിവർത്തിച്ചു. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ കർത്താവിംഗിലേക്കൊന്ന് തിരിഞ്ഞ് വിശ്വസിക്കുന്ന മൊമെന്റിൽ അത് മുഴുവൻ ക്ഷമിക്കപ്പെട്ടു. അതാ ഈ ലോർഡ്സ് ടേബിളിന്റെ അർത്ഥം. ഈ ലോർഡ്സ് ടേബിൾ കാണുമ്പോൾ, ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ, ഇത് നമ്മൾ വിളിച്ചു പറയുക, ഞാനൊരു പാപിയായിരുന്നു, പക്ഷേ എന്റെ മുഴുവൻ പാപങ്ങളും. ഭക്തന്മാരൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രൂശിലെ രക്തമെൻ ജീവനാധാരമേ എന്നൊക്കെ ഒരു പാടിയന്റെ കാര്യം അതാ. സ്വരങ്ങളെ, ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഹൃദയത്തിൽ പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ ഈ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിയേ. നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാവുന്നതാ. പ്രവാചകന്മാർ മുഴുവൻ വിളിച്ചു പറഞ്ഞത് ഒരു യുഗം വരാൻ പോവുകയാ, ഒരു സമയം വരാൻ പോവുകയാ. ആ സമയത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താ സമയത്തിന്റെ പ്രത്യേകത? അന്ന് മുഴുവൻ പാവങ്ങളും ദൈവം എന്ത് ചെയ്യും? ക്ഷമിക്കും. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ ആ പക്ഷവാത രോഗിയെ കണ്ടു. എന്തു പറഞ്ഞു? ഭൂമിയിൽ പാവങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നറിയേണ്ടതിന്. വീണ്ടും ആ ശീമോന്റെ ഭവനത്തിൽ വെച്ച് ആ പാവിനിയായ സ്ത്രീ അവളെല്ലാം പറഞ്ഞു. Not a single word. ഒന്നും പറഞ്ഞില്ല. അവൾക്കൊന്നും പറയാനായിട്ടില്ല. കണ്ണുനീര് മാത്രമേ ഉള്ളൂ. 1000 വാക്കുകളേക്കാൾ ഒരു കണ്ണുനീർ തുള്ളി മതി. അത് മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. പറയണമെന്നൊന്നുമില്ലെന്നേ. നമ്മളിപ്പോ നമ്മളൊത്തിരി സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ പറ ഏറ്റുപറ. എവിടെ പറയുന്നവന് ഒരു ഹൃദയത്തിനകത്തൊരു ചലനം സംഭവിക്കുന്നില്ല. പറയണോ? പറഞ്ഞേക്കാം. പക്ഷേ ആ പാപിനിയായ സ്ത്രീ അവളൊന്നും പറഞ്ഞില്ല. ആ കണ്ണുനീർ തുള്ളികൾ സംസാരിക്കുക. അവന്റെ കാലിലേക്ക് വീണപ്പോൾ അവൾ, അയ്യോ, ഏറ്റവും പരിപാവനായ കർത്താവിന്റെ കാലുകളിലേക്കാണല്ലോ ഈ കണ്ണുനീർ വീണത്. കാരണം ഈ കണ്ണുനീര് പോലും പാപമാ. പരിശുദ്ധനായ കർത്താവിന്റെ കാലുകളിലേക്ക്, ആ പാദങ്ങളിലേക്ക് ഈ വീഴുന്നതിന്റെ കണ്ണുനീര് പോലും പാപമുള്ളതാ. അവളതുകൊണ്ടാ അത് മുടിയെടുത്ത് തുടച്ചത്. കർത്താവ് പറഞ്ഞു, ഇവളുടെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. സോ നമ്മൾ ഇതിലങ്ങോട്ടൊന്ന് ഉറയ്ക്കണം. കർത്താവിന് ഇതാ, ഇത് ദിസ് ഈസ് ദ ഗുഡ് ന്യൂസ്. എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞേ? കർത്താവ് ഇച്ചിരി അഡ്വാൻസ് ചെയ്തെന്നുള്ളത് അതാ സംഭവം. ഈ കുരിശി മരിക്കാൻ പോവല്ലേ, അപ്പൊ അതിന് മുൻപ് കർത്താവ് അങ്ങോട്ടൊന്ന് അഡ്വാൻസ് ചെയ്തു. കുരിശി മരിച്ച് കുരിശി കിടക്കുമ്പോഴാണ് ആ കള്ളനോട് കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ എന്ത് ചെയ്യും? പറദീസില്ല. അതൊക്കെ അഡ്വാൻസ് ആകട്ടോ, അഡ്വാൻസ് സംഭവങ്ങളായിരുന്നു മുഴുവൻ. നേരത്തെ അങ്ങ് പറഞ്ഞു. കാരണം എന്താ? ആ മരിക്കാനാ വന്നിരിക്കുന്നേ. ഇപ്പം ആ കുരിശുമരണത്തിലാണ് പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള മുഴുവനും നിവൃത്തിയായത്. പക്ഷെ കർത്താവ് അങ്ങ് അഡ്വാൻസ് കൊടുത്തു കുറച്ച് ആൾക്കാർക്ക്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ വന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ടാ. ഞാൻ ആ വാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. യേശയ്യ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാർമേഘം പോലെ രംഗനങ്ങളെയും മേഘത്തെ പോലെ എൻ്റെ പാപങ്ങളെയും എന്ത് ചെയ്യുന്നു? അവൻ മായ്ച്ചു കളയുന്നു, മായ്ച്ചു കളയുന്നു. വീണ്ടും പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങളെ എന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഓർക്കത്തില്ല. ഞാൻ നിങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയുന്നു, ഞാൻ അതിനെ എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ല. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ഇതൊന്ന് പറയണം കേട്ടോ, ഇനി മുതൽ സുവിശേഷം പറയുമ്പം ഇതേ പറയാവുള്ളൂ. ആദ്യം എന്താ പറയണ്ടേ? യേശുവെങ്കിലേക്ക് തിരിഞ്ഞ്, അതിനാ മാനസാന്തരം എന്ന് പറയുന്നത്. യേശുവെങ്കിലേക്ക് തിരിയുന്നതിന് പറഞ്ഞ പേരാ മാനസാന്തരം. യേശുവെങ്കിലേക്ക് തിരിഞ്ഞ് ആ കുരിശിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ പാപങ്ങൾ അവിടെ കാണാം. ആ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത കർത്താവ്, ആ കർത്താവിൽ നിന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം. എന്താണെന്നറിയാമോ? കർത്താവ് എൻ്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചെങ്കിൽ എനിക്കിനി വേറെ ആരുടെയും പാപങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനും അത് മുഴുവനായി ക്ഷമിക്കണം. കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, മറ്റുള്ളവരുടെ പാപങ്ങൾ ഇങ്ങനെ 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 പറഞ്ഞ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട്. കുരിശുവർണം കഴിഞ്ഞ ഒന്ന് മോഡിഫൈ ചെയ്യട്ടെ, ഒന്ന് മോഡിഫൈ ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് തെറ്റിയതവരോടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സിമ്പിൾ. കുരിശുവർണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇനി പ്രാർത്ഥിക്കണ്ടേ? കാരണം എന്താണെന്ന് അറിയാമോ? റീസൺ എന്താ? നമ്മളെ പാപം ക്ഷമിച്ചു, കർത്താവ് മുഴുവൻ അങ്ങ് ക്ഷമിച്ചു. കർത്താവ് മുഴുവൻ ക്ഷമിച്ചതുകൊണ്ട്, കർത്താവ് ക്ഷമിച്ചതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാ? എനിക്ക് എളുപ്പമായി. നേരത്തെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ എനിക്ക് എളുപ്പമാണ്. കാരണം എന്താ? എന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ച കർത്താവ്. അതുകൊണ്ട് എനിക്ക് സഹോദരിമാരെ, ആ അമ്മായിയമ്മയുടെ മുഴുവൻ പാപം ക്ഷമിക്കണം. ചിലരിങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക, ഹൃദയത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഡിപ്രഷനായി പോകും കേട്ടോ. ഹൃദയത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ബാധിക്കും. അതുകൊണ്ട് അമ്മായിയമ്മയുടെ മുഴുവൻ പാപങ്ങൾ ക്ഷമിക്കണം, ഭർത്താവിന്റെ മുഴുവൻ പാപങ്ങൾ ക്ഷമിക്കണം. ഒന്നുപോലും മാറ്റിവെക്കരുത്, നോട്ട് ഈവൻ എ സിംഗിൾ വൺ. കാരണം കർത്താവ് ഏതെങ്കിലും ഓർമ്മ വെച്ചെങ്കിരുന്നെങ്കിൽ നമ്മൾ നേരെ നരകത്തിൽ പോകും. ഒരെണ്ണം ഓർമ്മ വെച്ചാൽ നരകത്തിലാണ്. അതുകൊണ്ട് സംഗീതക്കാരൻ പറഞ്ഞു, കർത്താവേ നീ പാപങ്ങളെ ഓർമ്മ വെച്ചാൽ ആരെ തിരുന്നും ഭാഗം നിൽക്കും. ചില ആൾക്കാർക്ക് ഷോർട്ട് ടെമ്പർ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്നറിയാമോ? ഇതുപോലെ കുറെ ക്ഷമിക്കപ്പെടാത്ത കാര്യം അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഹൃദയം ഇപ്പോഴും സെറ്റിലായിട്ടില്ല, സ്വസ്ഥതയിലേക്ക് വന്നിട്ടില്ല. ഹൃദയത്തിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക, സെറ്റിലായിട്ടില്ല. അവിടെ ഒറ്റ കാര്യമുള്ളൂ, ആ കർത്താവ് എന്നോട് ക്ഷമിച്ചപ്പം ഒന്നുപോലും മാറ്റിവെച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ അന്ന് ചെയ്ത 2000-ൽ ചെയ്ത ആ കാര്യം ഓർപ്പിക്കാൻ അവകാശമില്ല. കാരണം കർത്താവ് 2000-ൽ എന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചു. ഇതാ ഈ ബിനോയിസോറിന് ഇവിടെ നേരത്തെ പറഞ്ഞത്, കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവരായിരിക്കണം എടുക്കേണ്ടതെന്ന്. നമ്മൾ ഓർത്ത് ഒരു കുഴപ്പമില്ല, മനസാക്ഷി യാതൊരു കുഴപ്പമില്ല. ദൈവത്തോടും മനുഷ്യരോടും എന്ത് വേണമെന്ന് പറഞ്ഞേ? കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടായിരിക്കണം. ക്ലിയർ കോൺഷ്യൻസ് എന്ന ഇംഗ്ലീഷിൽ, ക്ലിയർ കോൺഷ്യൻസ്. എന്താ ഈ ക്ലിയർ കോൺഷ്യൻസ്? മനസ്സിലായില്ലല്ലേ? ഇപ്പൊ മനസ്സിലാക്കിയിട്ട് അടുത്ത കർത്തൃ വെച്ചാൽ ക്ലിയർ കോൺഷ്യൻസ് ആയിക്കോണം കൂടെ. ഓക്കെ, ഇനി ആരെങ്കിലും ഈ അൺക്ലിയർ കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ, വാട്ട് ഈസ് ക്ലിയർ കോൺഷ്യൻസ്? എന്താ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനോടും എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു കാര്യവും ഓർമ്മ വെക്കുന്നില്ല. ദാറ്റ് ഈസ് എ ക്ലിയർ കോൺഷ്യൻസ്. ഒരാളെ ഓർക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ അയാളെ കൊല്ലണം എന്നൊരു ചിന്തയില്ല. ഇപ്പം കൊല്ലണം എന്നുള്ള ചിന്തയില്ല, കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ഉള്ളല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാത്തിനും കർത്താവ് ചോദിച്ചോളും. ഡു വി ഹാവ് എ ക്ലിയർ കോൺഷ്യൻസ്? ആരെ കുറിച്ചെങ്കിലും ഓർക്കുമ്പം എന്നെ അവർ ചതിച്ചു എന്നുള്ള ചിന്തയുണ്ടോ? എന്നെ ചതിച്ചു എന്നുള്ള ചിന്ത ക്ലിയർ കോൺഷ്യൻസ് തടസ്സമാട്ടോ? ഉണ്ടോ? ഒത്തിരി ഇരുന്ന് ചിന്തിക്കണ്ട. നമ്മൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആരുടെങ്കിലും ഓർമ്മ മനസ്സിൽ വന്നെങ്കിൽ അതാ, അതിൻ്റെ അപ്പുറത്ത് ചിന്തിച്ച് കാടുകയറി പോകണ്ട. എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു. ഈ സാധാരണ ഈ കല്യാണാലോചനയൊക്കെ വരുമ്പോഴത്തേനെ ഈ സാധാരണ ആരെ പിടിക്കുന്നറിയോ? കല്യാണം ആലോചിച്ചവരെ പിടിക്കുന്നത്. അവരെ കിട്ടിയാൽ കിട്ടില്ലേ? കല്യാണം ആലോചിച്ചവരോട് മൊത്തം ആൾക്കാർ കലിപ്പ. അതുകൊണ്ട് ഇപ്പൊ വന്നു വന്ന ആരും കല്യാണം ആലോചിക്കുന്ന പോലും ഇല്ല. കാരണം എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്നെ വഞ്ചിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ അതോ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളാ. അതെന്റെ വിശുദ്ധീകരണത്തിനാ, അതെന്നെ നിത്യതയിലെത്തിക്കാൻ വേണ്ടിയിട്ടാ എന്നുള്ള തിരിച്ചറിവിലാ നമുക്ക് സ്തോത്രം പറയാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വൈഫായിരിക്കാം, ഡിഫിക്കൽ ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിരിക്കാം, ഡിഫിക്കൽ ആയിട്ടുള്ള മദറിലോ ഫാദറിലോ ആയിരിക്കാം, ഹൂ ഇറ്റ് മേ ബി. പക്ഷേ ഞാൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എന്റെ കർത്താവ് അനുവദിച്ചതാണെന്ന് എന്റെ വിശുദ്ധീകരണത്തിനായിട്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഒരു സ്തോത്രം പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാ പെട്ടെന്ന്. ഒന്ന്, പാപങ്ങൾ കംപ്ലീറ്റ് ക്ഷമിച്ചു. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിയുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഫസ്റ്റ് ജോണിലേക്ക് പാപം ക്ഷമിച്ചങ്ങ് വിട്ടില്ല കേട്ടോ. ദൈവം എന്ത് ചെയ്തു? രണ്ടാമത് ദൈവം ചെയ്ത മിറക്കളാണ് എന്താണെന്നറിയാമോ? നമ്മളെ മക്കളാക്കി മാറ്റി. എന്താക്കി മാറ്റി? എന്താക്കി? എന്താ ഈ മക്കളാക്കി മാറ്റി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ബാക്കി റിലീജിയൻ എല്ലാം നോക്കുക, ഇസ്ലാം, ഹിന്ദുയിസം, ബാക്കി ജൈനിസം, ബുദ്ധിസം, എല്ലാ റിലീജിയനും നിങ്ങൾ നോക്കുക, ഒരു റിലീജിയനിൽ പോലും ഇതുപോലൊരു സംസാരിച്ചിട്ടില്ല. ഏതാ? ഒരു അപ്പൻ മകൻ, അപ്പൻ മകൾ റിലേഷൻഷിപ്പ് ഒരു റിലീജിയനിൽ പോലും ഇല്ല. എന്താണെന്ന് അറിയാം അതിന്റെ അർത്ഥം? ദൈവം നമ്മെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, തന്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? കേട്ടില്ല, ശ്രദ്ധ മാറിപ്പോയി. ദൈവം എന്ത് ചെയ്തു? കുടുംബത്തിലേക്ക് സ്വീകരിച്ചു നമ്മളെ. ഈ വലിയവനായ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളെന്നുള്ള ഭാഗ്യപദവി. We became the family of God. ദൈവത്തിന്റെ കുടുംബത്തിലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ കുടുംബത്തിലാകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്താ എന്താ കുടുംബത്തിലാകാന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഈ കുടുംബത്തിലായെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വീട്ടിലാകാന്നുള്ള, വീട്ടിലാകാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല, അത്രയും ക്ലോസ് ആണെന്ന്. ഓൾഡ് ടെസ്റ്റമെന്റിൽ അവരാകപ്പാടെ അറിഞ്ഞിരുന്നത് ദൈവം ഹോളി എന്നുള്ളൊരു കാര്യമാണ്. ഹോളി തീർച്ചയായിട്ടും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ ഈ ഹോളി ഗോഡിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്ന അറിയാമോ? ഇപ്പൊ ഇസ്രായേലിന്റെ ചിന്തയിൽ ഹോളി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് എന്ന അർത്ഥം. ഫസ്റ്റ് അർത്ഥം സെപ്പറേറ്റഡ് എന്ന എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ദൈവം. അതതിന്റെ ആദ്യത്തെ ഹോളിനെസിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥമാണ് വിശുദ്ധി. അപ്പോൾ ദൈവത്തെ ദൂതന്മാര് കണ്ടത് എന്താ? ഹോളി, സെപ്പറേറ്റഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഭയങ്കര ഒരു സെപ്പറേഷനാ, അത്രേ അവർക്ക് പിടികിട്ടിയുള്ളൂ. അതുകൊണ്ട് സീനായി പർവ്വതത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പം അവര് പറഞ്ഞു, ദൈവം ഒരു ഉപകാരം ചെയ്യണം, ഇനി മോശം സംസാരിച്ചാൽ മതി. കാരണം എന്താ? സെപ്പറേറ്റഡ്, സച്ച് എ ഹോളി ഗോഡ്. പക്ഷെ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഉണ്ടല്ലോ ദൈവത്തെ പരിചയപ്പെടുത്തി എങ്ങനെ അറിയാമോ? എങ്ങനെയാ? എന്റെ പിതാവ്. ഇത് ഭയങ്കര ഡിഫറൻസ് കേട്ടോ. യേശു പരിചയപ്പെടുത്തിയത് മൈ ഫാദർ. അപ്പോൾ എന്ത് മാറി? ആ സെപ്പറേഷൻ മാറിയിട്ട് ഫാദർ എന്ന് പറയുമ്പോൾ അടുത്ത ഒരാളാ. അങ്ങനെ യേശു പരിചയപ്പെടുത്തിയത്? യേശു എപ്പോഴും അങ്ങനെ പറഞ്ഞത്, ഹോളി ഫാദർ എന്ന് യേശു വിളിച്ചിട്ടുണ്ട്, റൈച്ചസ് ഫാദർ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ യേശു എപ്പോഴും പറഞ്ഞത് ഫാദർ. ഇനി നമ്മൾ പേടിപ്പിക്കുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഏത് വാക്യം അറിയാവോ? ഈ പഴയ നിയമത്തിലെ കോട്ടിങ്സ് എടുത്ത് പുതിയ നിയമത്തിൽ നമ്മൾ പേടിപ്പിക്കും. ആ വാക്യം ഒന്ന് എടുത്തു, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:16.
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
അടുത്ത വാക്യമാണ് 17-ാം വാക്യം.
മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ.
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടിയാ, എന്റെ ദൈവമേ, മിക്കവാറും മൊത്തത്തിൽ പ്രശ്ന. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പഴയ നിയമത്തിൽ പറയുന്ന ടോണിലല്ല ഇവിടെ പറയുന്നത്. അവിടെ ഒന്ന് രണ്ട് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വേഴ്സ് 15 എന്ന് വായിച്ചാൽ 15-ാം വാക്യം.
നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ.
അവിടെ എല്ലാം ഒരു വാക്കുണ്ട്, മക്കള് എന്നൊക്കെ ഒരു വാക്കുണ്ടോ? പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ എന്താ അത്? ഇതൊരു ഫാമിലി ടേം ആ. ഇതൊരു അപ്പൻ മക്കളോട് പറയുന്ന ഒരു ബന്ധത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്നാ അറിയോ, പെട്ടെന്ന് പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് പറയുമ്പം അന്നേരം വരുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു ജഡ്ജ് അവിടെ ഇരിക്കുന്നു, ജഡ്ജിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു വിറച്ചോണ്ട് ഇങ്ങനെ. അല്ല, ഇറ്റ്സ് എ ഫാമിലി ടൈം. ഒരു വീട്ടില് അപ്പനുണ്ട്, മക്കളുണ്ട്, അടിയുണ്ട് വീട്ടില്, ശാസനയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാ പുതിയ നിയമത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന ദൈവത്തെ നമ്മുടെ അടുക്കിലേക്ക് ഒരു പിതാവായിട്ട് യേശു കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ള പിക്ചർ പിന്നെ എപ്പോഴും നിൽക്കുകയെന്നറിയോ, സിംഹാസനത്തിൽ. തീർച്ചയായിട്ടും ദൈവം സിംഹാസനത്തിൽ തന്നെയാന്നേ. പക്ഷെ സിംഹാസനം ഇരിക്കുന്ന ദൈവം എന്റെ അപ്പനായതുകൊണ്ട് എനിക്ക് ആ സിംഹാസനത്തിൽ ഓടിച്ചെല്ലാം. നമ്മൾ സാധാരണ സിംഹാസനം എന്ന് പറയുമ്പോ എന്താണ്? അവന്റെ സിംഹാസനം തീയാണ്, അവന്റെ സിംഹാസനം എന്താ പറഞ്ഞ അഗ്നിരഥങ്ങൾ കത്തുന്നു, അഗ്നി അശ്വങ്ങൾ കത്തുന്നു, തീയും പുകയൊക്കെയാണ് നമ്മുടെ ചിന്ത. എല്ലാം ശരിയാ. ഏത് പുകയും തീയും ഉണ്ടെങ്കിലും എനിക്ക് എന്റെ അപ്പന്റെ അടുക്കൽ ധൈര്യത്തോടെ ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഇതാൾക്കാര് മിസ് ചെയ്യുന്നേ, എല്ലാം കൂടിട്ട് കുഴക്കുക. ഞാൻ പറഞ്ഞ സിംഹാസനത്തിൽ തീയുണ്ടെന്നേ, സിംഹാസനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവന്നേ. പക്ഷേ എനിക്ക് അങ്ങോട്ട് ധൈര്യത്തോടെ കയറി ചെല്ലാം. യു നോ വൈ? ബിക്കോസ് ഗോഡ് ഈസ് മൈ ഡാഡ്. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ, വളരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ. വായിച്ചോ നിങ്ങൾ ഹീബ്രൂസ്, എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 19 വാക്യം.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക.
കണ്ടോ ഇത് എന്തിനാ പറഞ്ഞിരിക്കുന്നേ? വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. കോൺഫിഡൻസ് ടു എന്റർ ദ ഹോളി പ്ലേസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഈ പിതാവ് പിതാവ് തന്നെയാ. പിതാവ് സിംഹാസനത്തിലാ, പിതാവ് തേജസ്സുള്ള പിതാവാ. പക്ഷേ ഈ പിതാവിന്റെ അടുക്കൽ എനിക്ക് ചെല്ലാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ? എന്താ കോൺഫിഡൻസ്? എന്താ ധൈര്യം? എന്താ? എന്റെ കർത്താവ് തന്റെ ദേഹമെന്ന തിരശീല കീറി, ക്രോസ്, കുരിശ്, ആ കുരിശിൽ തന്റെ ശരീരം ചിന്തപ്പെട്ടതുകൊണ്ട്, അതിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിൽ കയറി ചെല്ലാം. പിങ്ങനെ ഒന്ന് പിതാവിനെ ഒന്ന് അറിയണം അല്ലേ പ്രശ്ന. ഡു വി ഹാവ് ദിസ് കോൺഫിഡൻസ്? ഡു വി ഹാവ് ദിസ് അഷ്വറൻസ്? ഈ അഷ്വറൻസ് ഇല്ലെങ്കിൽ യു ആർ ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് ബിലീവർ. ആ കുഴപ്പമില്ല, പ്രാകാരത്തിൽ വന്നിട്ട് ഒരു ആരാധനയെ കഴിച്ചിട്ട് വീട്ടിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളും ആരാധകൻ തന്നെയാ. നമുക്ക് വേണമെങ്കിൽ ആരാധന. എവിടെയാ നിൽക്കുന്ന ആള്? ആളിപ്പോഴും പ്രാകാരത്തില്ല, പേടിയാ. അങ്ങോട്ടും കാണാൻ ചെന്നാൽ വലിയ പ്രശ്നമായെങ്കിൽ. അപ്പം നമ്മൾ ഒത്തിരി പേര് പ്രാകാരത്തിലായി പോരുത്, അതിവിശുദ്ധ സ്ഥലത്ത്. അതാ എഴുതി വെച്ചിരിക്കുന്നത്, ഹോളി പ്ലേസ്. ഇസ്രായേൽ ഇത് മനസ്സിലായില്ല കേട്ടോ. ദൈവത്തെ കുറിച്ച് അവർക്കും പിക്ചർ ക്ലിയർ അല്ല. കാരണം ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ട്? എന്തുണ്ട്? മൂന്ന് കാര്യങ്ങളുണ്ട്. മഞ്ഞയിട്ട് വെച്ച ചെപ്പ്, പിന്നെ അഹരോന്റെ തളിർത്ത വടി, പിന്നെ കൽപ്പലക. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അവിടെ ഒരു പ്രത്യേക ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ മേഴ്സി സീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കൃപാസനം എന്ന മലയാളത്തിൽ അർത്ഥം. അവിടെയാ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. എവിടെ ഇറങ്ങി വരുന്നേ? കൃപാസനത്തിങ്കൽ. ഇംഗ്ലീഷിൽ മേഴ്സി സീറ്റ് എന്ന് എഴുതി പറഞ്ഞേ. അപ്പൊ ദൈവം മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെ വന്നിറങ്ങാൻ ആഗ്രഹിക്കുന്നേ? എവിടെയാ? പഴയ നിയമത്തിൽ പോലും ഇപ്പിടി കിട്ടിയില്ല അവർക്ക്. കൃപാസനത്തിൽ വെളിപ്പെടുന്ന ദൈവം. പക്ഷെ ഇവരെപ്പോഴും പേടിച്ച നിൽക്കുന്നേ. കാരണം എന്താ? നോ റിലേഷൻഷിപ്പ്. ബന്ധമുണ്ടെങ്കിൽ ധൈര്യത്തോടെ അങ്ങോട്ട് കയറി ചെല്ലാം, വിത്ത് കോൺഫിഡൻസ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. സ്വരങ്ങളെ കൊണ്ട് സുവിശേഷം വായിക്കുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചെന്ന് വായിക്കണം. യേശു പറഞ്ഞ ടോണെന്ന് മനസ്സിലാക്കണം. എന്താ പിതാവെന്ന് പറയുമ്പം യേശു ഒരു ഇടിവിട്ട് സംഭവമായിട്ടല്ല പറയുന്നേ. യേശു പറയുന്നത് നമുക്ക് അടുത്തു ചെല്ലാൻ കഴിയുന്ന സ്നേഹവാനായ ഒരു അപ്പച്ചനായിട്ടാണ് പറയുന്നേ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയജീവിതം മുന്നോട്ട് ശരിക്കും പോകത്തില്ല. ഇനി അതിനാണ് ആദ്യം കർത്താവ് ചെയ്തൊരു കാര്യം, അതാണ് ആദ്യം പാപങ്ങൾ ക്ഷമിച്ചു. Forgiveness of sin. കാരണം എന്താ? ഈ പാപം ക്ഷമിക്കപ്പെട്ടാലേ ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേറി ചെല്ലാൻ പറ്റുള്ളൂ. എന്നെ പാപം ക്ഷമിക്കാൻ എന്താ ചെയ്തേ? ഒറ്റക്കാരി ചെയ്തുള്ളൂ. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുവിങ്കിലേക്ക് തിരിഞ്ഞ് വിശ്വസിച്ച മൊമെന്റിൽ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. മുഴുവൻ പാപങ്ങളും. പ്രിയ സ്വരങ്ങളെ ഞാൻ പറയട്ടെ, ഡു വി ഹാവ് ദ കോൺഫിഡൻസ്? ഈ ധൈര്യമുണ്ടോ പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ, എൻ്റെ പിതാവ് എന്നൊന്ന് പറയാൻ, എൻ്റെ ഡാഡി, എൻ്റെ അപ്പൻ, എനിക്ക് എപ്പോഴും അടുത്തിരിക്കുന്ന ഒരാള്? ആ ഫ്രീഡം ഉണ്ടോ എപ്പോഴും? പ്രൈസ് ദി ലോർഡ്. ആ ഫ്രീഡത്തിൽ എപ്പോഴും ജീവിക്കണം. ദിസ് ഈസ് ദ ഫ്രീഡം ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എപ്പോഴും പ്രാർത്ഥിക്കാത്തപ്പോഴും ആ ഫ്രീഡത്തിൽ വേണം നമ്മളായിരിക്കാനായിട്ട്. കാരണം എന്താ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല എനിക്ക് ഫ്രീഡം കിട്ടിയത്, മറിച്ച് എന്താ, ഞാൻ വിശ്വസിച്ചപ്പോൾ എന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചു. ഞാനിത് റിപ്പീറ്റ് ചെയ്തതിന്റെ കാര്യം എന്നറിയാമോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരിക്കലും നേരെയാതില്ല. ഐ എം ടെല്ലിങ് യു ഓണസ്റ്റ്ലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാൾക്ക് പോലും സ്വസ്ഥമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് ആത്മീയർ 25 വർഷമായി ഇപ്പോഴും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഓർത്ത് 25 വർഷം ആത്മീയ ജീവിതം നയിച്ച ആൾക്ക് എത്രമാത്രം ഫ്രീഡം ഉണ്ടാകണ്ടേ? The problem is the foundations are wrong. Adisthanam seriyallathathu kondu ippozhum avaru confused aa. Appol aadhi thorappikkya ende muluvan paavangal shemichu devathinte adukkil odi chellanulla freedom pidave ennu vilikkan. Aara devam? He is a holy God. He is a powerful God. He is an omnipresent God. He is an omnipotent God. Sarvavyabiyaya sarvajnaniyaya sarvashaktanaya devam. വലിയവനായ ദൈവം, ദൂതന്മാര് വിറയ്ക്കുന്ന ദൈവം, സെറാഫുകള് വീണ് നമസ്കരിക്കുകയാണ്, കെരൂബുകൾ നെടുമ്പാട് വീഴുന്നു. ഇതൊക്കെയാ സ്വർഗത്തിന്റെ പിക്ചർ. അവിടെ തീയുണ്ട്, അവന്റെ സിംഹാസനം കത്തിക്കാളുന്ന അഗ്നി പോലെയാണ്, ആയിരം ആയിരം ദൂതന്മാര് ശുശ്രൂഷ ചെയ്യുന്നു, അവരും തീയ. പക്ഷേ ഈ തീയുടെ നടുക്കൂടെ എനിക്ക് അങ്ങോട്ടല്ല, ദൂതന്മാരൊക്കെ തീയ അവിടെ നിന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാ ഈ വരുന്ന ദൂതന്മാർ. നമ്മുടെ ആരാ? സേവകാത്മാക്കളാ. ചിലയിടത്തൊക്കെ ഭയങ്കര ഞാൻ കണ്ടിട്ടുണ്ട്, ദൂതനെ കണ്ടെന്ന് മീറ്റിങ്ങിൽ, എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടെന്ന് എന്തോ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു നിൽക്കുമ്പോഴേ ഇവിടെ ദൂതൻ, ഞാൻ പറഞ്ഞ ദൂതന്മാരൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ബാക്കിയൊക്കെ അവര് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തോളും. അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നേ. അവർ വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്. ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്ക് ആശ്ചര്യത്തോടെ ഈ സുവിശേഷത്തിലേക്ക്. എന്താ, ഞങ്ങൾ വിറയ്ക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ ഓടി ചെല്ലുന്ന മനുഷ്യർ, ഞങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി ആരാധിക്കും ദൈവത്തിന്റെ മുൻപിൽ, ദേ ഈ പീറ മനുഷ്യർ ആരാ, 25 വർഷം പാപത്തിൽ ജീവിച്ച് പാപത്തിൽ കുളിച്ചു കിടന്നവൻ ദേണ്ട ചെല്ലുന്നു അടുത്ത മൊമെന്റിൽ കോൺഫിഡന്റ് ആയിട്ട്. വൈ വൈ? That is the power of the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയത. Hallelujah. ഏറ്റവും വലിയ പാപിയെയും ഏറ്റവും നീചനായ മനുഷ്യനെയും ഏറ്റവും മോശക്കാരനെയും ഒരു നിമിഷം കൊണ്ട്, കുറെ നാളുണ്ടല്ലോ കേട്ടോ, ഒറ്റ മൊമെന്റ് കൊണ്ട്, ഇൻ എ സിംഗിൾ മൊമെന്റ് അവനെ ശുദ്ധീകരിച്ചിട്ട് അവനെ നേരെ പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് വിളിക്കുക, ഡാഡി. ക്ലിയർ? ഉറപ്പിച്ചോ? എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. കാരണം ഇത് ഉറച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മളിനി വീണ്ടും യേശുവിന്റെ വരവ്, സ്പിരിച്വൽ വാർഫെയർ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, സ്പിരിച്വൽ വാർഫെയറിന് കോൺഫിഡൻസ് വരണമെങ്കിൽ ആദ്യം എന്തറിയണം? ആദ്യം ഞാൻ ആരാന്നറിയണം, എനിക്കെന്താ സംഭവിച്ചെന്നറിയണം. അവിടെ നിന്ന് സ്പിരിച്വൽ വാർഫെയറിന്റെ കോൺഫിഡൻസ്. അപ്പൊ ആദ്യം ഇതിൽ ഉറപ്പിക്കണം. ഈ സുവിശേഷം ഞാൻ ആദ്യം കേട്ടില്ലായിരുന്നു കേട്ടോ, വളരെ ചുരുക്ക സ്ഥലത്തേ ഇത് കേൾക്കാറുള്ളൂ. കാരണം ആദ്യം ഞാൻ കേൾക്കുന്നതിനറിയാമോ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് നോക്കരുത്, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുമാത്രം നിയമോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ പോയപ്പോൾ ആ സൗരമായി പറഞ്ഞു, എൻ്റെ ബ്രദറെ ഞങ്ങളത് കേട്ട് 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 മടുത്തെന്ന് പറഞ്ഞു. പ്രസംഗം പറയും തോറും പിന്നെ ചെയ്യാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുക. പാപമോചനത്തിൻ്റെ സുവിശേഷം കേട്ടില്ല, അതാരും പറയുന്നുമില്ല. പാപം ക്ഷമിക്കുന്ന ധൈര്യത്തോടെ പറഞ്ഞ ഒരു കുഴപ്പം എന്നറിയോ, ആൾക്കാർക്ക് പ്രസംഗികർക്ക് ഒരു പേടിയാണ്, എങ്ങാണം ഇവൻ വീണ്ടും ചെയ്താലോ. ഇല്ല സോരങ്ങളെ, കർത്താവ് അതിനുള്ള കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ. അവൻ പാപവുമായിട്ടുള്ള ബന്ധം വരുമ്പം അവന് മനസ്സിലാകും, എന്നറിയാമോ, ഇതെന്റെ നേച്ചറിന് പറ്റിയ സംഭവമല്ല. വെള്ളവസ്ത്രം ധരിച്ചു പോകുന്നവൻ, അവന്റെ ദേഹത്ത് ഒരു ചെറിയ ഡോട്ട് വീണാൽ മതി, ഇന്ന് രാവിലെ ഈ ഷർട്ട് അത്ര വെള്ളയല്ലെങ്കിലും ഇതേലും ഒരു ചെറിയ പാട് കണ്ടപ്പോൾ ഞാൻ പിന്നോട് ചോദിച്ചു, ഇടണോ ഇത്? ഞാൻ ചോദിച്ചു, ഇടണോ? അവിടെ ഇവിടെ ഒന്ന് രണ്ട് ഡോട്ടൊക്കെ കാണുന്നുണ്ട്.
പിന്നെ എൻ്റെ ഭാര്യയുടെ ധൈര്യത്തിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പുതിയൊരു വസ്ത്രം കിട്ടുമ്പം അവന് ചെറിയൊരു പാപമാണെങ്കിലും അവൻ അന്നേരം മനസ്സിലാകും ഇതെന്റെ നേച്ചറിന് പറ്റിയതല്ല, ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ്, എനിക്കെന്തോ അസ്വസ്ഥമായൊരു കാര്യമോ എന്തോ ഇണങ്ങാത്തൊരു കാര്യമോ എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമോ. അവൻ ആ മൊമെന്റിൽ പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ വീണ്ടും ഒന്ന് കഴുകണമേ. അതാ ക്രിസ്തി ജീവിതം. അല്ലാതെ പാവം ഇഷ്ടംപോലെ ചെയ്യാമെന്ന് പറയുന്നതല്ല. അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഹൈപ്പർ ഗ്രേസ്, ഇഷ്ടംപോലെ പാവം ചെയ്തു ഒരു കുഴപ്പമില്ല. അല്ല, നോ, ഞാൻ പറഞ്ഞ വീണ്ടും ജനിച്ചവനാണെങ്കിൽ പാപം എന്ന് പറയുമ്പോൾ അവൻ ഇൻഡിഫറെന്റ് ആയിട്ടാ തോന്നുന്നത്, എന്റെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇനി അതിലേക്ക് നമ്മൾ വരിക, ചെയ്യരുത് എന്നുള്ളതല്ല, അതിന്റെ അപ്പുറത്തെ കർത്താവ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ജോൺ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അതിന്റെ 14 വാക്യം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 14.
പിതാക്കന്മാരെ ആദ്യ മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു.
അടുത്ത ഗ്രൂപ്പ് ഒന്ന് ഞാൻ പറഞ്ഞു, ആത്മീയ ശിശുക്കൾ, അവർക്ക് രണ്ട് കാര്യം അറിയാം, എന്തൊക്കെയാണ്? ഒന്ന്, എന്റെ പാപം ക്ഷമിച്ചു. രണ്ട്, ദൈവം എനിക്ക് ആരാണ്? എനിക്ക് പിതാവാ. അത് ആത്മീയ ശൈശവത്വം. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ആത്മീയമായിട്ട് വളരുമ്പോൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണെന്നറിയാമോ? ബാല്യക്കാരെ, യങ് മെൻ. അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരോടല്ല സംസാരിക്കുന്നത്, ആത്മീയമായിട്ട് ഈ ബാല്യത്തിലേക്ക് വളരുന്ന ആൾക്കാരോടാ പറഞ്ഞത്. നിങ്ങൾ ശക്തരാകിയാലും, യു ആർ സ്ട്രോങ് എന്നാ പറഞ്ഞത്, യു ബിക്കം സ്ട്രോങ് എന്നാണോ? ഏ, നിങ്ങൾ ശക്തരാന്നേ. എന്റെ കാര്യം എന്താ? കാര്യം അടുത്ത വാക്യമാ, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ശക്തരാകാനായിട്ട്, ആത്മീയമായിട്ട് വളരാനായിട്ട് എന്ത് സംഭവിക്കണം? ദൈവവചനം ഉള്ളിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആത്മീയമായിട്ട് ഒന്ന് എടുത്തോ, പത്രോസ് ഫസ്റ്റ് പീറ്റർ 1 അതിന്റെ 2 1-2 വാക്യങ്ങൾ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 verses 1 and 2.
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുപ്പാൻ വാഞ്ചിപ്പിൻ.
ലൈക്ക് ന്യൂ ബോൺ ബേബീസ് ലോങ് ഫോർ ദ പ്യുവർ മിൽക്ക് ഓഫ് ദ വേർഡ് സോ ദാറ്റ് ബൈ ഇറ്റ് യു മേ ഗ്രോ ഇൻ റെസ്പെക്ട് ടു സാൽവേഷൻ. രക്ഷയിൽ വളരുവാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? ലോങ് ഫോർ ദ പ്യുവർ മിൽക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ലോങ് എന്നാ ഇംഗ്ലീഷിൽ എങ്ങനെ, മലയാളത്തിൽ എങ്ങനെയാണ്? വാഞ്ചിക്കുവിൻ. കണ്ടോ, ശ്രദ്ധിച്ചേ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? വാഞ്ചിക്കണം. എങ്ങനെ വാഞ്ചിക്കണം? ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് പാലിന് വേണ്ടി കരയുന്ന പോലെ. എന്താ പ്രത്യേകത? ആ കുഞ്ഞിന് ഒറ്റ ചിന്തയുള്ളൂ. ജനിച്ച കുഞ്ഞിന് എന്തേലും ചിന്തയുണ്ടോ? എന്തുമാത്രം ഡ്രസ്സ് ആൾക്കാർ കൊണ്ടുവരുന്നേ ഇല്ലേ? ജോൺസൺ ബേബി പൗഡർ, പിന്നെ ഡ്രസ്സ്, പിന്നെ പുതയ്ക്കാനുള്ള സാധനം, കൊതുക് വല, കൊച്ചിത് എല്ലാം നോക്കുന്നുണ്ടോ? എല്ലാം കൊണ്ടും വന്ന് പറയുന്നുണ്ട്, മോനെ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നേ. കൊച്ചിനൊന്നും വിഷയമല്ല, കൊച്ചിന് ജോൺസൺ ബേബിയും വിഷയമല്ല, കൊച്ചിന് വേറെ കൊടയും വിഷയമല്ല, കൊച്ചിന് ഒറ്റ കാര്യമുള്ള എന്താ? പാലുതാ. ഇതുപോലെ വാഞ്ചിക്കണമെന്നാ പത്രോസ് പറഞ്ഞേ. പത്രോസിന് പിള്ളേരുണ്ടായിരുന്നോണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കാര്യമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അറിയത്തില്ല, പക്ഷെ കല്യാണം കഴിച്ച ആളെന്നറിയാം. എന്നാണ് പുള്ളിക്കാരന്റെ കാര്യം, കൊഞ്ഞ് കരയെന്ന് കണ്ടപ്പോ പുള്ളിക്കാരന് മനസ്സിലായി ഇതുപോലെ കരയണം. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരും. ശ്രദ്ധിക്കണം സൗരങ്ങളെ, എന്തുകൊണ്ട് ആത്മീയമായിട്ട് വളരാത്ത ഒറ്റ റീസണേ ഉള്ളൂ. എന്തുകൊണ്ട് ശക്തരാകാത്ത? There is only one reason. എന്താണെന്നറിയാമോ? എന്താ? ഈ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹമില്ല. Long for the pure milk, the word of God. എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യവും വിഷയമല്ല, ഈ വചനം എന്നുള്ളതാ. അതാ മറിയം ചെയ്തേ. പാതപീഠത്തെങ്കിൽ ഇരിക്കുക, വീട്ടിലെ ജോലിയും വിഷയമല്ല. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരൊറ്റ ചിന്തയാ, ദൈവത്തിന്റെ വചനം.
രാവിലെ ചിന്ത ഏതാ? ദൈവവചനം ധ്യാനിക്കണം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേതാ? ദൈവവചനം ധ്യാനിക്കണം. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും കാണുമ്പോൾ ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയുള്ള ഒരാൾ ആരെ കാണുമ്പോഴും എന്ത് സംസാരിക്കും? ദൈവവചനം സംസാരിക്കും. ഞാൻ വായിച്ചിട്ടുണ്ട് ഇവിടെ സ്പർജന്റെ ഒക്കെ കാലഘട്ടത്തിൽ ആൾക്കാർ എപ്പോഴും തിയോളജിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസികളൊക്കെ ഒരുമിച്ച് കാണുമ്പോഴത്തേന് ഉടനെ സാൽവേഷൻ ഈസ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് ആൻഡ് അങ്ങനെ അവർ ഭയങ്കര ഡിസ്കഷനാ. കൊതിക്കുക കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഒന്ന് കാണാനായിട്ട്, ഒരു കൊതിയുണ്ട് എനിക്ക്. അങ്ങനെ ആരെങ്കിലും ഒന്ന് 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 സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് അവരോട് മണിക്കൂറുകൾ ഇരിക്കാൻ ആഗ്രഹമാണ്, മണിക്കൂറുകൾ. കാരണം അവരാത്മീയമായിട്ട് വളരാൻ പോകുന്നത്. ആരൊക്കെ ദൈവവചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ദേർ ഇസ് നോ ഷോർട്ട് കട്ട്. ഈ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് പറയാം, അതാ പറഞ്ഞത് ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. എന്താ ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ പറയത്തില്ലേ, ആ അവൻ അവിടെ കയറി, ഇനി ഉടനെ എങ്ങും പോകത്തില്ല, അവനവിടെ താമസമായി കേട്ടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇത് തന്നെയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുള്ളി ആ പാടെ ഈ പരിപാടിയായിട്ടും കൂടിയിരിക്കുക. എന്താ ദൈവവചനം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നിടത്താ ദൈവവചനം വസിക്കുന്നത്. എബൈഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ എബൈഡ്? താമസിക്കുക എന്ന അതിന്റെ അർത്ഥം. നമ്മൾ പറയത്തില്ലേ കുടികിടപ്പ എന്ന് പറയത്തില്ലേ, ആ എന്ന് പറഞ്ഞ പോലെ അതാ അതിന്റെ അർത്ഥം. ദൈവവചനത്തിന്റെ അകത്തങ്ങ് കിടക്കുക. ഇരുന്നാലും എഴുന്നേറ്റാലും നടന്നാലും പോയാലും ഒറ്റ ചിന്തയുള്ളൂ, എന്താ ദൈവത്തിന്റെ വചനം. ഞാൻ പറയട്ടെ സ്വരങ്ങളെ, ഇതുപോലൊരു കത്തലുണ്ടെങ്കിലേ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ വളരാൻ പറ്റുള്ളൂ. എന്തിയാ ഏഴുപേരെന്തി സ്നാനപ്പെട്ടവര്? ആ ഓക്കെ, സ്നാനപ്പെട്ട ഏഴുപേരോട് പ്രത്യേകം പറയുക, ഇതുവരെയുള്ളൊക്കെ പോട്ടെ, അതൊക്കെ സാരമില്ല, ഒരു പുതിയ തുടക്കം തുടങ്ങിയിരിക്കുക. എന്ത് ചെയ്തോണം? ഇപ്പോൾ ജനിച്ചൊരു കുഞ്ഞിനെ പോലെ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, പഠിക്കാൻ, കേൾക്കാൻ, കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യങ്ങൾ വായിച്ചു. അപ്പൊ അവൻ്റെ അതിന്റെ ചില യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യങ്ങളൊക്കെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ജോൺ ചാപ്റ്റർ 15:7.
നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും.
കണ്ടോ, ഒരു വലിയൊരു പ്രോമിസ് വരിക. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അടുത്തതെന്നറിയോ? എന്തു വേണേലും ചോദിച്ചോ, കിട്ടുമെന്ന് പറഞ്ഞു. കാരണം വചനം, കർത്താവിന് അത്രയും ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഈ വചനം വസിക്കുന്നവൻ ചുമ്മാ അതും ഇതൊന്നും ചോദിക്കൊന്നുമില്ല. കർത്താവിന് അതുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞു. കാരണം ഈ വചനം വസിക്കുന്ന ഒരുവന്റെ സ്റ്റാൻഡേർഡ് ഡിഫറൻറ്റാ, ഭയങ്കര ഡിഫറൻറ്റാ വചനം വസിക്കുന്നവന്റെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും, പ്രായമുള്ളവരോട് പറയാം, കുഞ്ഞുള്ളവരെ കുറിച്ചല്ലോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും പോയി ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ഒരു കല്ലുമുട്ടായി വന്നേന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ കല്ലുമുട്ടായി ചോദിക്കത്തില്ല. ഈ പണ്ട് കാലത്തിന് മുട്ടായി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്, ഈ പൈസ മുട്ടായി എന്ന് പറയും. ഈ എന്നാ പറഞ്ഞത്, ഈ അന്ന് എന്നെ 1 പൈസ 2 പൈസ 5 പൈസയൊക്കെ ഉള്ള, ഈ 5 പൈസക്കകത്ത് ഇങ്ങനെ ഇച്ചിരി ഈ ശർക്കര പൊതിഞ്ഞു വെക്കും, എന്നിട്ട് അവിടെ ചുരുട്ടി വെച്ചിരിക്കുക. അപ്പൊ ഞങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹമാണ് പൈസ മുട്ടായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലതിൻ്റെ അകത്ത് കാണും, ചിലതിൻ്റെ അകത്ത് കാണത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും പോയി ഒരു പൈസ മുട്ടായി ചോദിക്കുമോ? ഇല്ല. ഇപ്പൊ വചനം വസിക്കുന്നവൻ അതും ഇതൊന്നും ചോദിക്കാൻ പോകത്തില്ല. കാരണം അവന്റെ സ്റ്റാൻഡേർഡ് ഡിഫറൻറ്റാ, അവന്റെ ചിന്ത വേറെ തലത്തിലാ, അവൻ ആത്മീയമായ വിഷയങ്ങൾ അവന്റെ മുമ്പിൽ കിടക്കുക, അവൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവനെ ബാധിക്കത്തില്ല. അവന്റെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, എന്ത് ചെയ്യും? നിങ്ങൾക്കത് ലഭിക്കും. ഇനി അടുത്ത കാര്യം ഞാൻ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ വചനം വസിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥന ദിവസങ്ങളിൽ ചോദിക്കേണ്ടേ വൻകാര്യങ്ങള്? ജാതികളെ അവകാശമായി ചോദിക്കണ്ടേ? ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി ചോദിക്കണ്ടേ? നമ്മുടെ ചുറ്റുമുള്ള ജാതികളെ യേശുവിനായിട്ട് നേടുവാൻ പ്രാർത്ഥിക്കണ്ടേ? ചോദിക്കണ്ടേ? ചോദിക്കുന്നുണ്ടോ? കർത്താവ് ഒരു വാഗ്ദാനം തരിക, വചനം വസിക്കുന്നില്ലേ, ചോദിയില്, കർത്താവ് തരാമെന്ന്. ഈ പട്ടണത്തെ ചോദിക്കുക, കർത്താവെ അനേകരെ ഞങ്ങൾക്ക് വേണം ഈ പട്ടണത്തിൽ നിന്ന്. ഈ കർണാടകയിൽ അനേക സഭകൾ ഉണ്ടാകണം, അനേകം പേർ രക്ഷിക്കപ്പെടണം, ഇന്ത്യയിൽ ഉണർവുണ്ടാകണം. ചോദിക്ക്, കർത്താവ് പറയ, ചോദിച്ചാൽ തരാമെന്ന്. കാരണം ഇത് ഇത് കർത്താവിന് മാറ്റി പറയാൻ പറ്റുമോ? ചോദിക്കുക, മാറ്റി പറയാൻ പറ്റുമോ? ഷിബുവെ അതല്ല, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് കർത്താവ് പറയോ? നോ, ചോദിക്ക്, കിട്ടും. ഇനി തൊട്ടുമുകളിൽ വചനത്തിന്റെ വേറൊരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചു. Verse 3:15-3, John 15:3.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
യു ആർ ഓൾറെഡി ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് വിച്ച് ഐ ഹാവ് സ്പോക്കൺ ടു യു. ഈ വചനവുമായിട്ട് ബന്ധത്തിൽ നടക്കുന്നതിന് ഓട്ടോമാറ്റിക്കലി ഞാൻ ക്ലൻസിങ് കടന്നുകൊണ്ടിരിക്കും. അവനിങ്ങനെ ശുദ്ധമായിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ഒന്നും ആകത്തിരിക്കത്തില്ല, കാരണം വചനം ക്ലീൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഇത് ഈ വചനം കേൾക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ, ഇത് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കടന്നുകൊണ്ടിരിക്കുക, അവന്റെ തോട്ട്സ് മാറിക്കൊണ്ടിരിക്കുക, അവന്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുക, അവന്റെ മുൻവിധികൾ മാറിക്കൊണ്ടിരിക്കുക. വചനം അവനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, അവനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. അവൻ എപ്പോഴും ക്ലീനാ, മനസാക്ഷി ക്ലീൻ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം എന്ത് ചെയ്യണം, വചനം വസിക്കണം നമ്മുടെ ഉള്ളിൽ. ഇനി വചനം വസിച്ചുള്ള മറ്റൊരു മെച്ചം യോഹന്നാൻ പറഞ്ഞുണ്ട്, ഒന്ന് നിങ്ങൾ ശക്തരാകിയാലും, പിന്നെ ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും, അടുത്തെന്താ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആരെ ജയിക്കും എന്നാ പറഞ്ഞേ, ദുഷ്ടനാരാ, ഭർത്താവ്, ആരാ പറഞ്ഞേ, ആ പിശാച്. ഓക്കെ, നമ്മള് ദുഷ്ടന്മാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ കംപ്ലീറ്റ് ഡിഫറൻറ്റ്. പക്ഷെ ദുഷ്ടനാരാ, പിശാച്, ഈവിൾ വൺ. അപ്പൊ പിശാചിനെ ജയിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, അങ്ങനെയാണോ, ജയിച്ചിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, ഇല്ലേ, ആരാ പിശാചിനെ ജയിക്കുന്നവര്? നിങ്ങൾക്കറിയാം, അതാ ഇനി പറഞ്ഞ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡാ. അതുകൊണ്ട് ടി വി ഒക്കെ കാണുന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, കർത്താവെ ദുരുപദേശം ഒന്നും അകത്ത് കയറിപ്പോകരുത്. കാരണം അറിയോ, എല്ലാം പോരാട്ടോ, മൊത്തം ഇന്ന് എല്ലാം പോരാട്ടം. ആൾക്കാർ പിശാചിനെ പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ പിശാചിനെ ജയിച്ചിരിക്കാന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു വാക്യം ഇവിടെ വായിച്ചു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായം, ഒന്ന് യോഹന്നാൻ 5:4-5
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
ആ ശ്രദ്ധിച്ചേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും എന്ത് ചെയ്യുന്നു, ലോകത്തെ ജയിക്കുന്നു. തോറ്റുകിടക്കുന്നവനല്ല ദൈവവൈതല്, അവൻ ജയിക്കുന്നവനാ. എന്ത് ജയിക്കുന്ന പറഞ്ഞത്? ലോകത്തെ ജയിക്കുന്നു. പിന്നെ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ, അടുത്ത 5-ാം വാക്യം, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? ഉണ്ടോ എന്ന് പറഞ്ഞാൽ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവന്റെ പ്രത്യേകതയുണ്ട്, ഹി വിൽ ഓവർകം ദ വേൾഡ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, അവന് മാത്രമേ ലോകത്തെ ജയിക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം അവൻ ലോകത്തെ ജയിക്കാൻ പറ്റുന്നേ? ലോകത്തിലുള്ളത് ആരാ? കേട്ടില്ല, പിശാച്. ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാ? പിശാച്. ഈ പിശാചിനെ ജയിക്കുന്ന ആരാ? ആരാ? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ. അവന് ജയിക്കാൻ പറ്റുമെന്ന്, അവൻ ജയിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നേ. ഇത്ര തറപ്പിച്ച് യോഹന്നാൻ എങ്ങനെ എഴുതാൻ പറ്റി? വായിച്ചു, ഒന്ന് യോഹന്നാൻ തന്നെ, ഒന്ന് യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായം ആ വാക്യം ഒന്ന് എടുത്തു, നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാകുന്ന 4-ാം വാക്യം, 4-ാം വാക്യം, ഒന്ന് യോഹന്നാൻ 4:4,
കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ.
The one who is in you is greater than the one who is in the world. സ്വരങ്ങളെ ശ്രദ്ധിച്ചേ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആര് വന്നു? യേശു വന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളത് കൊണ്ട് ആരെ ജയിക്കാൻ പറ്റും? ലോകത്തെ ജയിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത്ര സംശയം തോന്നില്ലേ, ഇല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇമ്പോർട്ടന്റ്. എന്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. ഇനി സംശയം ഉണ്ടാ, ഒരു വാക്യം എടുത്തു, ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം,
ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല.
ആ ദുഷ്ടൻ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിശാച് എങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നേ? എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നേ? നമ്മളെ പാപത്തിൽ വീഴിക്കാനാ പിശാച് നോക്കുന്നേ. കാരണം എന്നറിയാമോ, നമ്മളെ പാപത്തിൽ വീഴിച്ചാലേ ദൈവമായിട്ട് നമ്മളെ തെറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവന്റെ എക്കാലത്തെയും തന്ത്രം പാപത്തിൽ വീഴിക്കാനാ. അതിനവന്റെ ടൂൾ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ലോകത്തിലൂടെ അവൻ പ്രവർത്തിക്കുന്നേ, അപ്പൊ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരെ ജയിക്കും? ആരെ ജയിക്കും? നമ്മുടെ ആ ശബ്ദമൊന്നും അത്രയും പൊങ്ങുന്നില്ല, പറ. വചനം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിലേക്ക് വരാം. എവിടെ, എങ്ങനെയാണ് യേശു ജയിച്ചേ? യേശു എങ്ങനെ പിശാചിനെ ജയിച്ചേ? ആദ്യം നമ്മൾ യേശു ജയിക്കുന്ന കാണുന്ന ഒരു പിക്ചർ ഉണ്ടെന്നറിയാമോ? എവിടെയാ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. എന്താ? അനന്തരം പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്നു, പിശാചു വന്നു, വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഈ കല്ല് എന്തു ചെയ്യ, അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഇപ്പൊ പിശാചിന്റെ പരീക്ഷണം എന്താണെന്നുള്ള വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിന് ഒരു നീടുണ്ട്. എന്താ നീട്? 40 ദിവസം ഉപവാസം കഴിഞ്ഞ് നിൽക്കുക, വിശന്ന് കറങ്ങി നിൽക്കുക. അവിടെയാണെ ഒട്ടൊന്നും കഴിക്കാനും ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, എന്താണ്, വിശക്കുന്നുണ്ടല്ലേ, എന്ത് ചെയ്തു, ഈ കല്ലെന്ന് അപ്പമായി തീരാൻ കൽപ്പിച്ചു. യേശു എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ, മനുഷ്യൻ അല്ല, അങ്ങനെയാണ് യേശു പറഞ്ഞേ. ബാക്കി കൊടുത്തു ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ വായിച്ചു 4-ാം വാക്യം.
യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ശ്രദ്ധിച്ച്, നമ്മൾ മിസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എന്നറിയാം, അവിടെ ജീസസ് ആൻസേർഡ് ഹിം, ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്തെഴുതിയിരിക്കുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് എന്ത് ചെയ്യുന്നു? അതെന്താ, ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു പറയാൻ കാര്യം എന്താ? ഇപ്പൊ മനസ്സിലായോ? യേശു എങ്ങനെ ജയിച്ചേ? നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് യേശു ജയിച്ചേ? എന്താ? ദൈവത്തിന്റെ വചനത്താൽ. അതാ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ദൈവവചനം ഉള്ളിൽ വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് റിട്ടൺ. അതാ നേരത്തെ പറഞ്ഞത്, എന്ത് ചെയ്യണം? ലോങ് ഫോർ ദ പ്യുവർ മിൽക്ക്, ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ ദൈവവചനം നിരന്തരം ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, നമ്മളത് ധ്യാനിച്ചാൽ മതി, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തോളും, ഓർപ്പിച്ചോളും. ഇല്ലെങ്കിൽ ഈ ഉടനെ ബൈബിളിൽ പോയി നോക്കേണ്ടി വരത്തില്ലേ? യേശു ഉടനെ, ഒരു സെക്കൻഡ് പിശാച് എന്നിക്ക്, ഞാൻ ഈ വചനം ഒന്ന് നോക്കിക്കോട്ടെ, എവിടെയാ എഴുതിയിരിക്കുന്നത്, അങ്ങനെയല്ലാണോ? എന്താ, യേശു അന്നേരം മറുപടി കൊടുത്തു. എന്താ വിഷയം? അപ്പമല്ലേ വിഷയം? അപ്പന്റെ വിഷയമല്ലേ അവിടെ ബൈബിളിലുണ്ട്? ഏതാ? അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന. നമ്മളാണ് കൺകോർഡൻസ്, റെഫറൻസ്, ബൈബിൾ ഡിക്ഷണറി, ലെക്സിക്കൺ, ഗ്രീക്ക് ഇന്റർലീനിയർ ബൈബിൾ ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞ, ആദ്യം ഇത് ഹൃദയത്തിൽ വസിക്കട്ടെ. എങ്ങനെ വസിക്കുന്നേ? ഒന്ന് അതിനു വേണ്ടി വാഞ്ചിക്കണം, വായിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം. ഇതായിരിക്കട്ടെ ചിന്ത. ഞാൻ പറഞ്ഞത് എപ്പോഴാന്നറിയോ? വചനം വസിക്കുന്നു പറയുന്നത് എപ്പോഴാ പറയാം? നിങ്ങൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഡയറക്ഷൻ മാറി വേറെ വഴിക്ക് പോയി, 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ വഴി മാറിപ്പോയല്ലോ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വചനം വസിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ, ഈ വചനം ചിന്തിച്ചിട്ട് വഴി മാറിപ്പോയെങ്കിൽ അതിന്റെ അർത്ഥം ഏകദേശമൊക്കെ വചനം വസിക്കാനുള്ള പരിവത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാവോ? ഈ ചിന്ത ദൈവവചനമാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചേ, മാർത്തയുടെയും മറിയുടെയും കാര്യം പറഞ്ഞേ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവൾ നമ്പുകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അത് കേട്ട ഒരു ദൈവാസന അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. പുള്ളി പറഞ്ഞു, ബ്രദർ, ഇന്ന് രാവിലെ കൂടെ കർത്താവ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തു, മറ്റൊന്നുമല്ല, വേറൊന്നും വേണ്ട, ഒന്നും മതി എന്നാ പറഞ്ഞേ. ഓൺലി വൺ തിങ് ഈസ് നെസസറി. വേറെ ഒത്തിരി കാര്യം വേണോ? ഓൺലി വൺ തിങ് ഈസ് നെസസറി, ഒന്നും മതി. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളിന്ന് അത് എന്ത് ചെയ്യത്തില്ല. സൗരങ്ങളെ, അത് മാത്രം മതിയെന്ന്, വേറൊന്നും വേണ്ടെന്ന്. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവിനെ കേൾക്കുന്ന മാത്രം മതി. അതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടായിക്കോളും. അതിൽ നിന്ന് ശുശ്രൂഷ ഉണ്ടാവും, അതിൽ നിന്ന് സുവിശേഷ വില ഉണ്ടാകും, അതിൽ നിന്ന് കുടുംബത്തോടുള്ള സ്നേഹമുണ്ടാകും, അതിൽ നിന്ന് അനുസരണം ഉണ്ടാകും. എല്ലാം ഉണ്ടാകാനായിട്ട് ഒറ്റ കാരണം ഇതാ, യേശുവിന്റെ പാദപീഠത്തിങ്കിൽ. ഓൺലി വൺ തിങ്. ജോലിയുള്ള സഹോദരന്മാരെ, എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ലെന്നറിയാം, സാരമില്ല, രാവിലെ അങ്ങ് ഇരിക്ക്, രാവിലെ അതങ്ങ് ധ്യാനിക്ക്, ഓഫീസിൽ പോകുന്ന വഴിക്ക് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുക, തിങ്ക്. ഇപ്പൊ മൊബൈലൊക്കെ സൗകര്യമായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റ കാര്യം ഞാൻ ആഗ്രഹിച്ചുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ എനിക്ക് വേറൊന്നുമല്ല കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ വചനവുമായിട്ടിരിക്കാനായിട്ട് എനിക്ക് സമയം വേണം. വേറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ശുശ്രൂഷ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശുശ്രൂഷ അതില്ലാതെ ശുശ്രൂഷയില്ല. വചനമുള്ളിൽ വസിക്കാത്ത ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഇഷ്ടംപോലെ ഇവാഞ്ചലിസ്റ്റുകൾ ബാംഗ്ലൂരിലുണ്ട്, ബാംഗ്ലൂരിൽ അനേകം ചർച്ചുകളിലുണ്ട്. അവരൊറ്റ കാര്യം, അവരുടെ സുവിശേഷം എന്നറിയാവോ? ചർച്ചിലോട്ട് പോവാം. അങ്ങനെ സുവിശേഷം കേട്ടിട്ടുണ്ടോ? എന്താ സുവിശേഷം? ചർച്ചിലോട്ട് പോവാ. അതിന്റെ കാര്യം എന്താ പറയുമോ, വചന ഉള്ളിലില്ല, പിന്നെ പാസ്റ്റർ എല്ലാം പറഞ്ഞെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയ, അതല്ല സുവിശേഷം. ചർച്ചിലോട്ട് വരാൻ പറയുന്ന അല്ല സുവിശേഷം. ഈ ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞിട്ട് ഇത് മറ്റുള്ളവരോട് പറയുന്നതാ സുവിശേഷം. നിറയട്ടെ ഹൃദയത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ തികവിൽ നിന്തിയും അതരം സംസാരിക്കും, ഇത് പുറത്തേക്ക് ഒഴുകും. ഞാനും വിവേചനം കൂടെ ഇന്നലെ ഒരു സഹോദരനെ കണ്ടു ക്യാമ്പസ് ക്രൂസൈഡിൽ. ഈ ബാപ്റ്റിസത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോഴത്തേന് ഒരു സഹോദരനെ കണ്ടു. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ഉടനെ പെട്ടെന്ന് ആ സഹോദരൻ പറഞ്ഞു, അതെ ആ പുള്ളി അത് കണ്ടിട്ട് ആ പേര് കണ്ടിട്ട് ഒരു മുസ്ലിമാണെന്ന് തോന്നുന്നല്ലോ, പുള്ളിക്കൊരു ബൈബിൾ കൊടുക്കണം. ഞാൻ നോക്കി ഉടനെ ബിബി സഹോദരൻ പറഞ്ഞു, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം പുള്ളിയുടെ കാറിൽ. പുള്ളിയുടെ കാറിന്റെ ഡിക്കി നിറച്ചും പിന്നെ ബൈബിളും ട്രാക്ടുവാണ്. അദ്ദേഹം ഒരു പിന്നെ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു അല്ലേ, സംതിങ് ലൈക്ക്. പുള്ളി ഞാൻ നോക്കി ബിബി സഹോദരൻ പോയി. ഉടനെ പുള്ളി പറയുകയാണേ, അയ്യോ അല്ലല്ല മുസ്ലിമായതുകൊണ്ട് ഉറുദുവാ വേണ്ടേ, അതുകൊണ്ട് പുള്ളി പുറകെ ഓടുക, പ്രായമുള്ള മനുഷ്യൻ, മേ ബി അറൗണ്ട് 50-60 ഇടയ്ക്ക് പ്രായമുള്ള മനുഷ്യനാണ്. ഞാൻ നോക്കി ബിബി സഹോദരൻ്റെ പുറകെ പുള്ളിക്കാരൻ ഓടുക. പിന്നെ ഞാനും പതിയെ പോയി, ഞാൻ ഇവരുടെയൊക്കെ ഓട്ടം കണ്ടപ്പോഴത്തേന് എങ്ങനെ പോകാതിരിക്കുന്നത്. അവിടെ ചെന്ന് കാറിന്റെ ഡിക്കി പൊക്കി നോക്കിയപ്പോഴാണ് കണ്ടത് മുഴുവൻ ട്രാക്ടർ. പുള്ളി എനിക്ക് കുറെ ക്ലാസ് എടുത്തു. പുള്ളി ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ എത്ര സുവിശേഷന്മാരുണ്ട്. ഞാനിരുന്ന് വേർക്ക്, അതേ ഞാൻ എന്നിട്ട് വേറൊരു ചർച്ച് കഴിഞ്ഞ ദിവസം പോയ ചരിത്രമൊക്കെ പുള്ളി പറഞ്ഞു. ആ ചർച്ച് 250 പേരുണ്ട്. അപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ പള്ളി പണിയുന്നില്ലേ? പാസ്റ്റർ പറഞ്ഞു, എനിക്കിവിടെ 250 പള്ളിയുണ്ട്, എല്ലാവർക്കും എത്രാണ്ടോ ട്രാക്ട് വെച്ച് 500 ട്രാക്ടും കണ്ടു വെച്ച് കൊടുത്തു വിടും. ഈ ആൾക്കാരെല്ലാം പാവപ്പെട്ട കൃഷിക്കാരാ, ഈ 250 പള്ളിയും എന്ത് ചെയ്യും, വെള്ളിയോട്ടിറങ്ങും. കാരണം പള്ളി അവരുടെ തിരിക്കുന്ന പള്ളിയല്ല, ഇത് മൊബൈൽ പള്ളിയാ. അവരിറങ്ങി ആൾക്കാർക്ക് ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയും. സത്യം പറയാം, ഞാൻ ഹാമാൻ പോകുന്ന പോലെയാണ് പോകുന്നത്, ലജ്ജിച്ച് തലയിൽ തുണിയിട്ടുണ്ട്. ആ മനുഷ്യൻ നിന്ന് കത്തുക, അവിടെ നിന്നിട്ട് നിന്ന് കത്തുക. അതെ, ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു മനുഷ്യനാ, പക്ഷെ കിട്ടുന്ന കാശ് മുഴുവൻ സുവിശേഷത്തിനായിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസൈപ്പിൾഷിപ്പ് ആണ്, നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ തലകരിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൗരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ദൈവവചനം ഉള്ളിൽ വസിക്കാതെ ഒരാളെ കണ്ടാൽ ഒരു ട്രാക്ട് കൊടുക്കാനോ ഒരു ബൈബിൾ കൊടുക്കാനോ സുവിശേഷം പറയാനോ നമുക്ക് തോന്നത്തില്ല. നമ്മൾ വളരെ പാസീവായിട്ട് പോയിക്കൊണ്ടിരിക്കും. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ലാസ്റ്റ് അവസാനിപ്പിക്കുക, പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, അടുത്ത ലെവലുള്ളൊരു വെളിപ്പാടാണ്, നമുക്കത് പിന്നെ ചിന്തിക്കാം. ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, സോ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ട് അകത്ത് കത്താത്തെന്നറിയാവോ? ആ മനുഷ്യൻ കണ്ട വഴിക്ക് ഒരു അരമുക്കാം മണിക്കൂർ നിന്ന്, പുള്ളിയൊരു മീറ്റിങ്ങിന് വന്നാൽ കണ്ട വഴിക്ക് അരമുക്കാം മണിക്കൂർ നിന്ന് ആത്മകാര്യം സംസാരിക്കുക. എന്താണെന്നറിയാമോ കാര്യം? അകത്തൊരു കത്തൽ നടക്കുന്നുണ്ട്, അകത്തൊരു കത്തലുണ്ട്. ഞാൻ പറഞ്ഞത്, എവിടെയോ കത്തൽ മിസ്സായി പോയെങ്കിൽ അതിനൊരു മാർഗം കർത്താവ് പറയുക. ആദ്യം പാപക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ്, പിതാവിൻ്റെ സന്നിധിയിൽ പിതാവുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ഞാനെന്നുള്ള തിരിച്ചറിവ്, I have the freedom to go to my God. മൂന്നാമത്, ദൈവവചനം ഉള്ളിൽ വസിക്കാൻ തക്കവണ്ണം നിരന്തരം long for the pure milk, the word of God. ദൈവവചനം നമ്മുടെ ധ്യാനമായിരിക്കട്ടെ, അത് നമ്മുടെ ചിന്തയായിരിക്കട്ടെ. ഞാൻ ഒത്തിരി ബൈബിൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ സെയിലിനൊക്കെ പോകുമ്പോഴത്തേന് 10 രൂപയുടെ ബൈബിള് കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, ഇരിക്കുന്നിടത്തൊരു ബൈബിള്, കിടക്കുന്നിടത്തൊരു ബൈബിള്, എല്ലാം ഞാൻ വെച്ചിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ചില സമയം കിട്ടുമ്പോൾ I can just see. എന്താ ഉള്ളത്? Praise the Lord.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org